അധ്യായം 37, പേജ് 243. ആദിയിലെ പോലെ ഇത്തിരി നടക്കാം അല്ലേ സിദ്ധു? ദിനകരൻ ചോദിച്ചു. സിദ്ധു ദിനകരൻ്റെ കൈ പിടിച്ചു. മണ്ണ് വീണ് നനഞ്ഞ കറുകപ്പടർപ്പിലൂടെ സിദ്ധു ഒറ്റയടി വെച്ച് നടന്നു, നടക്കാൻ പഠിക്കുന്ന ശിശുവിനെ പോലെ. അവൻ ഒന്നോ ഒന്നരയോ വയസ്സുള്ളപ്പോൾ താൻ അവനെ നടക്കാൻ പഠിപ്പിച്ചത് ദിനകരൻ ഓർത്തു. ആദ്യം കൈ പിടിച്ചു നിർത്തി, പിന്നെ മുച്ചക്രമുള്ള വണ്ടി ഉണ്ടാക്കി കൊടുത്തു. വീഴും മുമ്പ് താങ്ങി. ആദിയെ പിടിച്ചു കുലുക്കിയ 19 ദിവസങ്ങളിൽ സിദ്ധു കൈവിട്ടു പോകുമെന്ന് ഭയന്ന് ദിനകരന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ ഇതുവരെ ഇത്രയേറെ ഹൃദയം നൊന്ത് അവൻ തമ്പുരാനെ വിളിച്ചിട്ടില്ല. ഇത്രയേറെ ഉത്കണ്ഠപ്പെട്ട സന്ദർഭമുണ്ടായിട്ടില്ല. രാവും പകലും സിദ്ധുവിനെ തന്നെ ഒറ്റുനോക്കിക്കൊണ്ട് ദിനകരൻ അവൻ്റെ കട്ടിലിനരികിലിരുന്നു. എല്ലും തൊലിയുമായി, മുടികൊഴിഞ്ഞ്, കാലിലെ തൊലി പൊഴിഞ്ഞ് ഒരു പാറ്റയെപ്പോലെ കനം കുറഞ്ഞുപോയ സിദ്ധുവിനെ ആശുപത്രിയിൽ നിന്ന് പേരുവെട്ടി വീട്ടിൽ കൊണ്ടുവന്ന അന്നാണ് അഡ്വക്കേറ്റ് ഡ്രീസ് ചാലിക്ക് കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ കിട്ടിയത്. ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ ആദിയിലെ നീർത്തടങ്ങൾ മണ്ണിട്ട് നികത്താൻ പാടില്ല. അവിടെ നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുക. തൽക്കാലം കോടതിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞെന്നേയുള്ളൂ. ആദി ഒരു പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ മുഴുവൻ തെളിവുകളും വെച്ചുകൊണ്ടാണ് ഞാൻ വാദിച്ചത്. ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നു. പക്ഷെ ദിനകരൻ, അപ്പുറത്തുള്ളത് പണത്തിൻ്റെ ആപൽക്കരമായ ശക്തിയാണ്. ഡോക്ടർ ജോൺസൺ പറഞ്ഞ പോലെ ബീഹമൊത്ത്. ആദിയിലെ വെള്ളം മുഴുവനും ഒറ്റ വലിക്ക് കുടിച്ചു വറ്റിക്കാൻ അതിന് കഴിയും, ഗ്രേസ് ചാലി പറഞ്ഞു. ദിനകരനും അതറിയാം. മുകളിലും കോടതികളുണ്ട്. കണ്ണടച്ചു തുറക്കും മുമ്പ് മറ്റൊരു ഉത്തരവ് പുറപ്പെട്ടേക്കാം. 19 കുഞ്ഞുങ്ങളുടെ ജീവന്റെ വിലയായ ആ കടലാസ് കഷ്ണത്തിലേക്ക് ദിനകരൻ മിഴിച്ചു നോക്കിയിരുന്നു. അയാളാകെ അവശനായിരുന്നു എന്ന് ഗ്രേസിന് തോന്നി. ദിവസങ്ങളോളം വളർന്ന താടിയും മുടിയും വിഷാദം കെട്ടിക്കിടക്കുന്ന കണ്ണുകളും അയാൾക്ക് മറ്റൊരു പരിവേഷം നൽകിയിരുന്നു. ദിനകരൻ എന്താ ആലോചിക്കുന്നത്? ഗ്രേസ് ചോദിച്ചു. ഒന്നുമില്ലെന്ന് ദിനകരൻ തലയാട്ടി. ആദിയുടെ ദുർബലത തന്നെയാണ് ആദിയുടെ കവചം. സമാധാനമായിട്ടിരിക്കൂ, ഗ്രേസ് പറഞ്ഞു. തെങ്ങോലത്തുമ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം സിദ്ധുവിൻ്റെ നെറുകയിൽ വീണു. മറവിയിൽ കൈമറിഞ്ഞുപോയ അമൂല്യമായ ഒരനുഭവം തിരിച്ചു കിട്ടിയ പോലെ സിദ്ധു ചിരിച്ചു. എന്താ, എന്തിനാ ചിരിച്ചേ? ദിനകരൻ ചോദിച്ചു. വെള്ളം വീണു. സിദ്ധു മൊട്ടത്തല തടവി. സിദ്ധു ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അമ്മ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ദിനകരൻ കണ്ടു. എന്താ അമ്മേ? ഒന്നുമില്ല, അമ്മ നെടുവീർപ്പിട്ടു. കയ്യിന്ന് പോയിന്ന് കരുതി, തമ്പുരാൻ തിരിച്ചു തന്നു. അമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. മുണ്ടിൻ്റെ കോന്തല കൊണ്ട് അമ്മ മുഖം തുടച്ചു. ആദിയിലെ വീടുകളിലെല്ലാം ഇതുതന്നെയാണ് അവസ്ഥ. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരും കുഞ്ഞുങ്ങളെ തിരികെ കിട്ടിയവരും ഒരുപോലെ കരയുന്നു. മരിച്ചത് അധികവും പടിഞ്ഞാറേ താഴത്തെ വീടുകളിലെ കുഞ്ഞുങ്ങളാണ്. കിഴക്ക് ഒരു വീട്ടിലും മരണം നടന്നില്ല. അസുഖം പിടികൂടാതിരുന്നത് കായലിനെ മാത്രമാണ്. ഗീതാഞ്ജലിയുടെ മകൾ. തുരുത്തിൽ പാർക്കുന്ന വീടുകളിൽ ഒരു മരണം നടന്നു. പ്രഭാകരൻ്റെ കുഞ്ഞ്. ഇത്രയും വലിയ ശിക്ഷ തരാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ തമ്പുരാനെ? പ്രഭാകരൻ ദിനകരൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. മുഴുപട്ടിണിയിലും ദുരിതത്തിലുമായിരുന്നു പ്രഭാകരൻ്റെ കുടുംബം. മരണം ആദ്യം തട്ടിയെടുത്തതും അയാളുടെ മകളെയാണ്. വയറ് നിറച്ച് ഒരു ചുനേരത്തെ ചോറ് അവൾക്ക് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലാലോ ദിനകര, ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയോടെ പ്രഭാകരൻ നിലവിളിച്ചു. അയാളുടെ പെണ്ണ് ലീല കരയാൻ കൂടി ശേഷിയില്ലാതെ തളർന്നു കിടന്നു. എന്താണിങ്ങനെ വരാൻ? ദിനകരൻ ചിന്തിച്ചു. ഒരു പാവപ്പെട്ട ദേശത്തെ കൂമ്പും കുരുന്നും നുള്ളിയെറിഞ്ഞു കളിക്കുന്ന പൈശാചിക ശക്തിയുടെ കേന്ദ്രം എന്താണ്? തീയും പുകയും വമിക്കുന്ന ഒരു കണ്ണ് അതിനുണ്ട്. വെറുപ്പും മരണവുമാണ് അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നത്. എന്തും വിഴുങ്ങുന്ന ഭയാനകമായ വായ് തുറന്ന് തന്നെയിരിക്കുന്നു. കൂട്ട നിലവിളികളും മരണവേപ്രാളങ്ങളും അത് സംഗീതം പോലെ ആസ്വദിക്കുന്നു. എവിടെയാണതിൻ്റെ ഇരിപ്പിടം? ഭൂമിയിൽ അതിന് സ്ഥലം പോരാ. ആകാശവും അതിന് മതിയാകില്ല. ദിനകരൻ വേദനയോടെ ചിരിച്ചു. മനുഷ്യ മനസ്സുകളിൽ മാത്രമാണ് അതിന് സ്ഥലമുള്ളത്. അതെത്ര വലുതാകുന്നോ അത്രയും വലുതാകാൻ മനുഷ്യ മനസ്സുകൾക്കേ കഴിയൂ. എന്തു കൊടുത്താലാണ് അതിന് വായടയുക? ആദിക്കുണ്ടായ ഈ ദുരിതം ആദ്യത്തേതും അവസാനത്തേതുമായിരിക്കണം. കളവറിയാത്ത കുഞ്ഞുങ്ങളെങ്ങനെ ഇരകളായിക്കൂടാ? കിളിക്കൊഞ്ചലൊഴിഞ്ഞ കണ്ടൽക്കാടുകൾ പോലെ ശൂന്യമായ വീടുകൾ ഇനി ആദിയിലുണ്ടാവരുത്. സത്യത്തിൽ കുഞ്ഞുങ്ങളല്ല, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരാണ് ഇരകളെന്ന് ദിനകരന് തോന്നി. ജീവിച്ചിരിക്കുന്ന കാലമത്രയും അവരെ കാർന്നു തിന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മരണത്തിൻ്റെ അഭിശപ്ത മുഹൂർത്തങ്ങൾ അവരുടെ കണ്ണിന് മുന്നിൽ മായാതെ നിൽക്കും. ദിനകരൻ ഓരോ വീട്ടിലും കയറിയിറങ്ങി. ഓരോ അമ്മയുടെയും അടുത്തു ചെന്നിരുന്നു. ആ കണ്ണുകളിലെ ഭീതിയും ഭീതിതമായ വരൾച്ച കണ്ടു നടുങ്ങി. നീരറ്റ മണ്ണുപോലെ അവരുടെ ഹൃദയം വിണ്ടു പിളർന്നിരിക്കുന്നു. നിസ്സംഗമായ നോട്ടത്തോടെ അവർ ദിനകരനെ വിളിച്ചു. വാ മോനെ. ആ ദിവസങ്ങൾക്ക് ശേഷം അഗാധമായ വ്യസനത്തിൻ്റെ പിടിയിൽ നിന്ന് ദിനകരൻ മോചിക്കപ്പെട്ടില്ല. അയാൾക്കുറങ്ങാൻ കഴിയുന്നില്ല, അയാൾക്ക് നിലവിളിക്കാൻ കഴിയുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും കുഞ്ഞുങ്ങൾ, ഓടിക്കളിക്കുന്ന കുഞ്ഞുങ്ങൾ, കലപില കൂട്ടുന്ന കിളികൾ, ഇളകിമറിയുന്ന വെള്ളം, തീവ്രവേദന താങ്ങാനാവാതെ വരുമ്പോൾ നിസ്സഹായനായി അയാൾ ഇരുട്ടിലേക്ക് കൈനീട്ടി. ആരോ തൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നുണ്ട്. അയാൾക്കത് അനുഭവപ്പെടുന്നുണ്ട്. കരുത്തുള്ള കൈയാണത്. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. കാതിലാരോ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നടക്കൂ നടക്കൂ. നടക്കൂ. പുറകിൽ നിന്നാരോ പ്രേരിപ്പിക്കുന്നുണ്ട്. തെളിഞ്ഞ ശബ്ദമാണത്. എന്നിട്ടും എന്തിനാണ് എഴുന്നേൽക്കുന്നത്? എങ്ങോട്ടാണ് നടക്കേണ്ടത് എന്നറിയാതെ ദിനകരൻ പതറുകയാണ്. നീ എന്തിനാ എൻ്റെ മോനെ ഉറങ്ങാത്തത്? അമ്മ പാതി മയക്കത്തിൽ നിന്ന് ഉണരുമ്പോഴൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. രാവും പകലൂലിയാണ്ട് നീ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടണേ? വന്നത് വന്നു, അതിനെപ്പറ്റിയല്ല വരാൻ പോണേനെപ്പറ്റിയ ചിന്ത വേണ്ടത്. വരാൻ പോകുന്നത് എന്താണ്? വരാൻ പോകുന്നത് ആദിയുടെ നാശം. പൊന്മണി പറഞ്ഞു. നിനക്കത് അനുഭവപ്പെടുന്നില്ലേ? ദിനകര, ഈ അഴുക്കുഭിത്തികൾ ആകാശം മുട്ട് വളർന്ന് നമ്മളെ ഞെരുക്കുന്നത് നീ അറിയുന്നില്ലേ? അതിഭയങ്കരമായ ഈ വീർപ്പുമുട്ടൽ നീ എങ്ങനെ സഹിക്കുന്നു? നിനക്ക് ശ്വാസം മുട്ടുന്നില്ലേ? നിന്റെ കൈകൾ നിശ്ചലമായി തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എപ്പോഴെങ്കിലും നിന്റെ തളർവാദം പിടിച്ച കൈ ഒന്ന് ഉയർത്തുമോ? ദിനകരൻ്റെ ആ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ ദിനകരൻ ആ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ പൊന്മണി വെച്ചു തരുന്ന ആഹാരപ്പൊതി നിറയെ ചോരയും മാംസകഷ്ണങ്ങളുമാണ്. അത് വഴിച്ചോറല്ലേ? അതുണ്ട് വിശപ്പടക്കി ആദിയെ രക്ഷിക്കാനാവില്ല. മണ്ണാങ്കട്ട. പൊന്മണി 100 തവണ പിണങ്ങിപ്പിരിയും, 200 തവണ തിരിച്ചു വരും. നിന്റെ ശരികൾ തന്നെയാണ് എൻ്റെ ശരികളും. പക്ഷേ നീ പറയുന്ന വഴികളിലൂടെ പോയാൽ ആദിയെ രക്ഷിക്കാനാവില്ല ദിനകര. ദിനകരനും അതറിയാം. ചുറ്റിലും ആർത്തലച്ചുയരുന്നത് തിന്മയുടെ കൂറ്റൻ തിരകളാണ്. ആടി ഉലയുമ്പോഴും ഇനിയും ഉയരെ, ഇനിയും ഉയരെ എന്നാണ് 4 വശത്തു നിന്നും ആവേശമൊരുമ്പുന്നത്. അല്ലെങ്കിൽ ആദി നിലനിൽക്കണം എന്ന് പറയുന്നതല്ലേ ഏറ്റവും വലിയ വിഡ്ഢിത്തം? പൊന്മണി പരിഹസിച്ചു ചിരിച്ചു. അയാളുടെ ചിരി വലുതായി. അത് ഉച്ചത്തിലായി. അത് കണ്ടു നിൽക്കാൻ ദിനകരൻ ഇഷ്ടപ്പെട്ടില്ല. ആദിയാണോ നന്മ എന്നാരു പറഞ്ഞു? ആദിയാണോ നിലനിർത്തേണ്ടത് എന്നാരു പറഞ്ഞു? നീയും ഞാനും പോലെ ഒരു പിടിവിട്ടികൾ. കേഴുന്നു ആദിക്ക് വേണ്ടി. എന്തിന്? എന്താണ് ആദി? വയറ്റത്ത് കാലമർത്തി ചവിട്ടി കടന്നു പോകുന്ന മക്കൾ കാണുന്നുണ്ട്. കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് കക്കവാരുന്ന അമ്മയെപ്പോലെ ആദി കിടക്കുന്നത്. മുഷിഞ്ഞ് പതിഞ്ഞ് കാൽക്കീഴിലെ കക്കകളെ മാത്രം ധ്യാനിച്ച് ഏകാന്തയും നിശബ്ദയുമായി, ഒന്ന് മുഖം ഉയർത്തുക പോലും ചെയ്യാതെ. ദിനകര, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചത് അമ്മയെ കവച്ചു കിടക്കരുതെന്നാ. അറിയാതെങ്ങാനും കവച്ചു കിടക്കാനിടയായാൽ തൊട്ട് നെറുകയിൽ വെക്കണമെന്നാ. പെറ്റ വയറിൽ ചവിട്ടിക്കുതിക്കുന്നവൻ്റെ മോഹം ആദിയെ പിളർന്നുകൊണ്ട് കുത്തനെ പൊന്തുന്നൊരു നഗരവും അതിൻ്റെ ആസക്തിയും ഭോഗവും ത്വരയും കരുത്തുമൊക്കെ സ്വന്തമാക്കണമെന്നാണ്. നിന്റെ പാവം സമാധാന ദൂതുകൾക്ക് അവരുടെ കണ്ണിൽ എന്ത് പ്രസക്തിയാണോ ഉള്ളത്? ദിനകരൻ ഒരൊച്ചിനെപ്പോലെ ചുരുണ്ടുകിടന്നു. വേദന, അകത്തും പുറത്തും ഒരുപോലെ നീറിപ്പിടിക്കുന്ന വേദന. എന്താ മോനെ? അമ്മ ചോദിക്കുന്നു. അമ്മയുടെ കൈകൾ അയാളെ പൊതിഞ്ഞു പിടിക്കുന്നു. വെള്ളം പോലെ തണുത്ത മണ്ണ് പോലത്തെ പരുപരുത്ത കൈകൾ. ഒന്നും ആലോചിക്കാണ്ട് കിടന്നുറങ്ങിക്കോ. തമ്പുരാൻ എല്ലാറ്റിനും ഒരു വഴിയുണ്ടാക്കും. അമ്മ സിദ്ധുവിനെയും ദിനകരനെയും ചേർത്ത് പിടിച്ചു.